ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വാട്ട് മാറ്റർ ഇൻ ലൈഫ് ഈസ് നോട്ട് ഹാപ്പൻസ് ടു യു ബട്ട് വാട്ട് യു റിമെമ്പർ എന്ന് പറഞ്ഞത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസാണ്. ജീവിക്കുന്നതല്ല, ഓർമ്മിക്കുന്നതാണ് ജീവിതമെന്ന്. വാസ്തവത്തിൽ മാർക്കേസിന്റെ ജീവിതം തന്നെ ഓർമ്മകളെ താലോലിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഓർമ്മകളെക്കൊണ്ടാണ് മാർക്കേസ് സാഹിത്യമെഴുതിയത്. ഓർമ്മയിൽ നിന്നും സംഭവങ്ങളെ അരിച്ചെടുത്ത് വിജയകരമായ കഥകളുണ്ടാക്കി. അതിൽ ഭാവനയും സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും നുണകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലേറെയും ഓർമ്മകളായിരുന്നു. ഓർമ്മകളെ വാക്കുകളാക്കി മാറ്റുന്ന രാസവിദ്യ മാർക്കേസിന് വശമായിരുന്നു. ഏകാന്തതയുടെ 100 വർഷങ്ങളും കോളറാക്കാലത്തെ പ്രണയവുമെല്ലാം ഓർമ്മകളിലൂടെ ഭ്രമാത്മകമായി മാർക്കേസ് സൃഷ്ടിച്ചെടുത്ത സങ്കല്പ ലോകങ്ങളായിരുന്നു. ജീവിക്കുന്നതല്ല, ഓർമ്മിക്കുന്നതാണ് ജീവിതമെന്നെഴുതിയ മാർക്കേസിനെയും അവസാനകാലത്ത് പിടികൂടിയത് മറവി എന്ന വ്യാധിയായിരുന്നു. മാർക്കേസിന്റെ ഓർമ്മകളൊക്കെ മാഞ്ഞുപോയി. അവസാന നാളുകളിൽ സ്മൃതിക്ഷയം സംഭവിച്ചു തുടങ്ങിയപ്പോൾ താനെഴുതിയ നോവലുകളിൽ പലതും തുടക്കം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയ ശേഷം അതെല്ലാം നല്ലതാണെന്ന് തോന്നിയ അദ്ദേഹം മകനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഇതെല്ലാം വന്നത് എന്ന്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ പ്രയാസപ്പെടുന്ന മാർക്കേസിനെയാണ് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കണ്ടത് എന്ന് സഹോദരൻ ജെയിം ഗാർസിയ മാർക്കേസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ ചോദ്യങ്ങൾക്കുത്തരം തേടി മാർക്കേസ് പതിവായി വിളിക്കും. ചിലപ്പോഴെല്ലാം ഞാൻ കരഞ്ഞു പോകും, കാരണം എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. ഓർക്കാൻ കഴിയാത്തത് നഷ്ടപ്പെടലിന് തുല്യമാണ് എന്ന് മാർക്കേസിന്റെ സഹോദരന്റെ വാക്കുകളിലുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓർമ്മയെ ജൈവികമെന്ന് പറയുന്നത്. മാർക്കേസിന്റെ മറവി രോഗത്തെക്കാൾ നമുക്ക് ഈ രോഗാവസ്ഥയുടെ കാഠിന്യം മനസ്സിലായത് നമ്മുടെ ഭാസ്കരൻ മാഷിന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിലെ അനുഭവത്തിലൂടെയാണ്. തന്നെ തന്നെ മറന്നുപോകുന്ന അവസ്ഥയായിരുന്നു മാഷിന്റേത്. ആ അവസ്ഥ നേരിൽ കണ്ട് പ്രശസ്ത ഗാനനിരൂപകനായ രവിമേനോൻ എഴുതിയ വിവരണം കരളലിയിപ്പിക്കുന്നതാണ്. രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഭാസ്കരൻ മാഷിനെ കാണാൻ ഗായിക എസ് ജാനകിക്കൊപ്പം പോയ അനുഭവം രവിമേനോൻ വിവരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഗാനമേളയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് തനിക്ക് ഏറ്റവും മികച്ച പാട്ടുകൾ എഴുതുന്ന ഭാസ്കരൻ മാഷിനെ കാണണമെന്ന് ജാനകിയമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ജവഹർനഗറിലെ വീട്ടിലെത്തുമ്പോൾ മാഷ് ഉറങ്ങുകയാണ്. എസ് ജാനകി കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യ വിളിച്ചുണർത്തിയപ്പോൾ മാഷിന്റെ മുഖത്തുണ്ടായിരുന്ന വിഷാദം നിറഞ്ഞ നിസ്സംഗഭാവം മറക്കാനാവില്ല. ഏതോ ഒരു സ്ത്രീ എന്ന കൗതുകം പോലുമില്ലാതെ മാഷ് ജാനകിയമ്മയെ നോക്കിക്കടന്നു. പിന്നെ പതുക്കെ ചോദിച്ചു, ആരാ? മനസ്സിലായില്ല. വിതുമ്പൽ അടക്കി നിർത്താനായില്ല എസ് ജാനകിക്ക്. മാസ്റ്ററുടെ കൈകൾ രണ്ടും ചേർത്തുപിടിച്ച് വിതുമ്പലോടെ അവർ പതുക്കെ ഉരുവിട്ടു, മാസ്റ്ററെ, ഇത് ഞാനാണ് ജാനകി. മാഷുടെ നിസ്സംഗഭാവത്തിന് മാറ്റമില്ല. അദ്ദേഹം പതുക്കെ പറഞ്ഞു, ഇല്ല, മുമ്പ് കണ്ടിട്ടേയില്ല. ഗദ്ഗദമടക്കി വാതിലിൽ ചാരിയിരുന്ന് ജാനകി പാടാൻ തുടങ്ങി. ഭാസ്കരൻ മാഷുടെ മനോഹരമായ ഗാനം, തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ. പാട്ട് ഭാസ്കരൻ മാഷുടെ ഉള്ളിലെവിടെയോ തൊട്ടു. അദ്ദേഹം പതുക്കെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പതുക്കെ അദ്ദേഹം പാട്ട് ആസ്വദിച്ചു തുടങ്ങി. മാസ്റ്ററുടെ ഭാര്യ അടുത്തിരുന്ന് കണ്ണീരൊപ്പി. ജാനകി പിന്നെയും പാടി, ഒരു കൊച്ചു സ്വപ്നത്തിൻ, കേശാദിപാദം തൊഴുന്നേൻ. ഓരോ ഗാനവും ചരണത്തിലേക്ക് കടക്കുമ്പോൾ സ്വയമറിയാതെ മാസ്റ്റർ അതിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. മടങ്ങാൻ നേരം സ്വന്തം ഗാനങ്ങളെയെങ്കിലും അദ്ദേഹം തിരിച്ചറിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിൽ എസ് ജാനകി എഴുന്നേറ്റപ്പോൾ അവരുടെ നേരെ കൈകൂപ്പി നിഷ്കളങ്കമായ ചിരിയോടെ മാസ്റ്റർ ചോദിച്ചു, ഇതൊക്കെ ആരുടെ പാട്ടുകളാ? നന്നായി പാടിയല്ലോ, ഇനിയും വന്ന് പാടിത്തരണം. എസ് ജാനകിയുടെ വിതുമ്പൽ തൊണ്ടയിൽ തടഞ്ഞുപോയി. ഇങ്ങനെ ഓർമ്മയില്ലാത്ത ലോകത്തിന്റെ ഇരുട്ടിലേക്ക് നടന്നുപോയ എത്രയോ മനുഷ്യരുണ്ട് ചുറ്റിനും. മനസ്സിലൊന്നുമില്ലാതെ വെറുതെ ശരീരം മാത്രമായി ജീവിക്കുന്നവർ, അവസാനമായി എന്ത് കഴിച്ചു എന്നുപോലും ഓർമ്മയില്ലാത്തവർ, ആരോടും ഒന്നും പറയാതെ വീടുവിട്ടിറങ്ങിപ്പോകുന്നവർ, എങ്ങോട്ട് പോകുന്നുവെന്നോ എന്തിനു പോകുന്നുവെന്നോ അറിയില്ല, മക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയില്ല. പ്രായമായവരിലാണ് മറവി രോഗം കൂടുതലായി കണ്ടുവരുന്നത്, അതിൽ തന്നെ സ്ത്രീകളിൽ. ഈ രോഗത്തെപ്പറ്റി പലർക്കും കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ പലരും പരിഹാസത്തോടെ മാത്രമേ കാണൂ. ജീവിതകാലം കൊണ്ട് പഠിച്ചെടുത്തതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാഞ്ഞു പോകുമ്പോൾ ചെയ്യുന്നതൊന്നും സമൂഹത്തിന്റെ ശരികളാകണമെന്നില്ല. കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിക്കുന്നത് പോലും അറിയണമെന്നില്ല. അതിന് പരിഹാസമല്ല മരുന്ന്. ഡിമൻഷ്യ രോഗികൾക്ക് സാന്ത്വന പരിചരണമാണ് ആവശ്യം, ഒപ്പം ബോധവൽക്കരണവും. കാരണം ഇത്തരം രോഗികളിലെ പെരുമാറ്റ പ്രശ്നത്തെ മനോവൈകല്യമായി കാണാതിരിക്കാൻ, ക്ഷമയും ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ദേഷ്യവും അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നവർ പരിചാരകരായി നിന്നാൽ ഗുണത്തെക്കാളേറെ ദോഷമാണുണ്ടാവുക. ഓർമ്മകൾ നഷ്ടപ്പെട്ടുപോയവരെ ഓർമ്മിക്കാനായി ഒരു ദിനമാണ് അൽഷിമേഴ്സ് ദിനം. മേധാക്ഷയത്തെ അറിയൂ, അൾഷിമേസ് രോഗത്തെ അറിയൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അൾഷിമേസ് രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഇതിനോടുള്ള ഭയം കുറയ്ക്കുകയുമാണ് ഈ ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. മറവി, സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, സാധനങ്ങൾ വെച്ചു മറക്കുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, വൈകാരിക പെരുമാറ്റ പ്രശ്നങ്ങൾ, ആശയവിനിമയത്തിലെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളായി വരാം. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് നാം എല്ലായ്പ്പോഴും പറയാറില്ലേ? അങ്ങനെ ഒരു മലയാള ചലച്ചിത്രവുമുണ്ട്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. വാസ്തവത്തിൽ അതൊരു കവിതയുടെ തുണ്ടാണ്, എൻ എൻ കക്കാടിന്റെ. മറവി രോഗമായിരുന്നില്ല എൻ എൻ കക്കാടിന്. ക്യാൻസർ ബാധിതനായ അദ്ദേഹം മരുന്നുകളോട് മല്ലടിച്ചെഴുതിയ സഫലമീ യാത്രയിൽ പോലും മറവി കീഴടങ്ങലാണ് എന്ന തത്വം പറയുന്നുണ്ട്. പാതിയിലേറെ കടന്നുവല്ലോ വഴി, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നു എന്ന് എങ്ങനെ അറിഞ്ഞു നാം? ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അത് തിരിച്ചറിവും പ്രതിരോധവും കൂടിയാണ്. എം എൻ വിജയൻ പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലാണ്. ഭൂതകാലമാണ് ഓർമ്മകൾ, അതില്ലാതായാൽ കീഴടങ്ങലാണ്, എല്ലാത്തിനോടുമുള്ള കീഴടങ്ങൽ.